പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും നേടേണ്ട വിലപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തിയാൽ ആ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല. നല്ല ചിന്തകളാണ് നല്ല രീതിയിലുള്ള മാറ്റത്തിന് നമ്മെ സഹായിക്കുന്നത്. ഭൗതിക നന്മകളെ മാത്രം ആഗ്രഹിച്ച് മുറവിളി കൂട്ടുന്നവർ തിന്മയിലേക്ക് മൂക്കുകുത്തി വീഴുന്നു. പ്രഥമവും പ്രധാനവുമായി ക്രിസ്തു നമ്മുടെ ഉള്ളിലെത്തുവാൻ ആഗ്രഹിച്ച് നമുക്ക് വചനം ഇന്ന് ഹൃദയസ്ഥമാക്കാം. ഇന്ന് നാം ചിന്തിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 12 അധ്യായത്തിന്റെ 32 വാക്യം ആസ്പദമാക്കിയാണ്. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 12:32. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഫിയർ നോട്ട്, വേർഡ് ഓഫ് സ്റ്റെബിലിറ്റി, ഭയപ്പെടേണ്ട, ഉറപ്പിന്റെ വാക്ക്. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ, സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞു എന്ന ഗാനത്തിന്റെ ഈരടികളാണ് ഇന്നത്തെ വചനഭാഗം വിവരിക്കുവാൻ സഹായകമായി എന്റെ മനസ്സിൽ കടന്നു വന്നത്. ലൗകിക സ്ഥാനമാനങ്ങൾ തരുന്ന സന്തോഷം, ധനം, ഭൂമി, സ്ഥാപിത താൽപര്യങ്ങൾ, ഇവയെല്ലാം നേടുക എന്ന ചിന്തയാൽ എല്ലാവരും നെട്ടോട്ടമാണ്. ദാനങ്ങൾ സ്വീകരിക്കുമ്പോൾ ദാതാവിനെ മറക്കുന്നവരാണ് പലരും. എന്നാൽ ഓർക്കുക, പ്രിയപ്പെട്ടവർ കൈവിടും, കൂട്ടുകാർ കാണില്ല. അങ്ങനെയുള്ളവർക്ക് സഹായമായി ആരും എത്താതെ ഇരിക്കുമ്പോൾ ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നും. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് ദീർഘദൂര നീന്തൽ വിദഗ്ധനായ മിഹിർ സെന്നിന്റെ ജീവിതം. ബംഗാളിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച മിഹിർ സെൻ 6 കടലുകൾ നീന്തിക്കയറിയ വ്യക്തിയായിരുന്നു. 1959 പത്മശ്രീയും 1967 പത്മഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ക്രമേണ ബിസിനസ് ഫീൽഡിലേക്ക് അദ്ദേഹത്തിന് തിരിഞ്ഞുവെങ്കിലും ബംഗാളിലെ തൊഴിലാളി സമരങ്ങൾ അദ്ദേഹത്തിന്റെ ബിസിനസ് സ്വപ്നം തകർത്തു കളഞ്ഞു. ബംഗാളിലെ ഭരണകൂടം സമരക്കാരാൽ പീഡിപ്പിക്കപ്പെട്ട അദ്ദേഹത്തെ ഒരു വിധത്തിലും സഹായിച്ചില്ല. സാമ്പത്തിക നഷ്ടം തകർത്തപ്പോൾ രോഗങ്ങളും അദ്ദേഹത്തോട് ദയവ് കാട്ടിയില്ല. രോഗിയായി തീർന്നപ്പോൾ ധനനഷ്ടം പാപ്പരാക്കിയ ഭർത്താവിനെ ഭാര്യയും മക്കളും ഉപേക്ഷിച്ചു. വിദേശത്തായിരുന്ന പെൺമക്കൾ ഈ പ്രശസ്ത നീന്തൽകാരനെ മറന്നു. എന്നാൽ മറക്കാത്ത ഏതോ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും 1997 June 11 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഈ ജീവിതാനുഭവത്തിൽ നിന്നാണ് നാം ഇന്ന് പഠിക്കുവാൻ തുടങ്ങുന്നത്. പലതിനെ ചൊല്ലി വിലപിക്കുന്ന നമ്മുടെ സ്വഭാവം തെറ്റാണ്. ഈ തെറ്റായ സ്വഭാവം ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുന്നു. ഫിലിപ്പിയർ 4:6 പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ ആദ്യം വേണ്ടത് ഈ ദൈവത്തെ നാം അറിയേണ്ടതുപോലെ അറിയണം എന്നതാണ്. ലൂക്കോസ് 12:31 കാണുന്നത് അവന്റെ രാജ്യം അന്വേഷിപ്പീൻ എന്ന മുന്നറിയിപ്പാണ്. ഭയപ്പെടരുത് എന്നത് ദൈവിക ഉറപ്പ് ആണ്. ആ ഉറപ്പ് ലഭിച്ചത് ആർക്കാണെന്നാണ് ലൂക്കോസ് 12:32 കാണുന്നത്. അവിടെ വിളിക്കുന്നത് ചെറിയ ആട്ടിൻകൂട്ടമേ എന്ന്, ചെറിയ ആട്ടിൻകൂട്ടമേ എന്ന് വിളിച്ചത് പ്രത്യേക യോഗ്യത നേടിയവരെ മാത്രമാണ്. മെനി ആർ കോൾഡ് ബട്ട് ഫ്യൂ ആർ ചോസൺ. ഈ ചെറിയ ആട്ടിൻകൂട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്നാമതായി, ഇവർ ലോക മനുഷ്യരെ പോലെ എന്ത് തിന്നും എന്തു കുടിക്കും എന്നന്വേഷിച്ച് ഭാരപ്പെടുന്നില്ല. ഇടയനെ അവർ വിശ്വസിക്കുന്നു. രണ്ടാമതായി ഇടയന്റെ ദൃഷ്ടി എപ്പോഴും അവരുടെ മേലുണ്ടായിരിക്കും. അതവർക്കുറച്ച വിശ്വാസമാണ്. അതിനാൽ പ്രതികൂലത്തിൽ തകരാതെ ഇടയൻ തന്റെ ആടുകളെ സംരക്ഷിക്കുന്നു. മൂന്നാമതായി ചെറിയ ആട്ടിൻകൂട്ടത്തെ കിടത്തുന്നതും നടത്തുന്നതും നല്ലിടയനാണ്. നാലാമതായി ചെറിയ ആട്ടിൻകൂട്ടം യജമാനൻ നട്ടതും ആറ്റരികത്ത് നിൽക്കുന്ന വൃക്ഷം പോലെ ഇല വാടാത്തതുമായിരിക്കും. കൂടാതെ ഇവ തക്ക കാലത്ത് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. പ്രിയരെ, നിങ്ങൾ വിളിക്കപ്പെടുന്ന പലരിൽ ഒരാളാണോ അതോ തിരഞ്ഞെടുത്ത കൂട്ടത്തിലുള്ളതാണോ? ഓർക്കുക, വിളി സ്വീകരിക്കുന്നവരിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് ചെറിയ ആട്ടിൻകൂട്ടം എന്ന് സംബോധന ചെയ്യുന്നത്. ഈ ലക്ഷ്യത്തിലെത്താൻ കഠിന പ്രയത്നം ചെയ്യുവാൻ നാം തയ്യാറാകണം. അപ്പോൾ നിശ്ചയമായും വിജയം നമുക്ക് ലഭിക്കും. എന്നാൽ ഈ വിജയം തടയുവാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് സാത്താൻ. ചെറിയ ആട്ടിൻകൂട്ടമേ എന്നുള്ള വിളി കേട്ട് പ്രിയനോട് ചേർന്ന് യാത്ര ചെയ്ത് നമ്മൾ വിജയം പ്രാപിക്കുന്നത് സാത്താൻ ഒരു ശകലവും ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ നമ്മുടെ വിജയത്തെ തടയുവാനായി ശ്രമിക്കും. ഒന്നാമതായി അവൻ ചെയ്യുന്നത് വെളിപ്പാട് പുസ്തകം 14:3 പറയുന്നത് പോലെ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവരുടെ എണ്ണം തികയാതെ ഇരിക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. 144,000 എന്ന എണ്ണം തികയാതെ ഇരിക്കുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഇവർ ആരാ? പുതിയ പാട്ട് പാടുന്നവരുടെ എണ്ണമാണ്. സാത്താൻ അറിയാം ഈ എണ്ണം തികഞ്ഞാൽ അവന്റെ അന്ത്യമാണെന്ന്. അതുകൊണ്ടാണ് അവൻ ഊടാടി നടന്ന് ആര് ദൈവത്തെ അറിയുന്നുവോ, ആര് കൂടുതൽ പ്രാർത്ഥിക്കുന്നുവോ, ആര് വചനം പഠിക്കുന്നുവോ അവരെ എല്ലാം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് അവനാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സാത്താന് ഒരിക്കലും ജയിക്കുവാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കത്തില്ല. ആ എണ്ണം പൂർത്തിയാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അവൻ ഈ എണ്ണം പൂർത്തിയാക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം അവനെ തോൽപ്പിച്ച് വേഗം ഈ എണ്ണം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതിനായി നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കാം. രണ്ടാമതായി സാത്താന്റെ ഉദ്ദേശം നമ്മുടെ അപൂർണതയെ എടുത്തു കാണിക്കുക. അപൂർണത എടുത്തു പറഞ്ഞ് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുകയാണ് സാത്താന്റെ പ്രധാന ഉദ്ദേശം. സാത്താൻ തീർക്കുന്ന മതിലിനെ നോക്കി കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ധൈര്യമായി പറയാം, ഞാൻ എന്റെ ദൈവത്താൽ ഈ മതിൽ ചാടിക്കടക്കും. ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക. സാത്താന്റെ ജോലിയാണ് നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളുടെ മതിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ നിനക്കിതിന് കഴിവില്ല, നീ ഈ മതിൽ ചാടത്തില്ല, നീ ഈ ജോലി പൂർത്തിയാക്കത്തില്ല എന്ന് പറഞ്ഞ്, നിനക്കതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അപൂർണതയെ എടുത്തു കാണിക്കുന്നത് അവന്റെ ജോലിയാണ്. എന്നാൽ അപൂർണതയെ പൂർണതയുള്ളതാക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിലാണ് നാം ആശ്രയിച്ചിരിക്കുന്നത്. ആ ദൈവമാണ് നമ്മളെ നടത്തുന്നത്. ആ ദൈവമാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. ആ ദൈവമാണ് നമ്മുടെ മുമ്പിലെ വഴി ഒരുക്കുന്നത്. ഈ വഴിയെ അടയ്ക്കുവാൻ സാത്താൻ അധികാരമില്ല. അതുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ഈ മതിൽ ചാടിക്കണം. പൂർണതയിലേക്കുള്ള വഴി പരിശുദ്ധാത്മാവ് നമുക്കായി ഒരുക്കുന്നു. ദൈവം അപൂർണകതകളെ നോക്കുന്നവനല്ല. അവൻ നമ്മളോട് പറയുന്ന എന്താ? നിങ്ങൾ മുമ്പോട്ട് പോകുക. മുമ്പോട്ട് പോകണമെന്നുള്ള ആഗ്രഹം നമുക്ക് ആവശ്യമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമരെ കണ്ട് ചെങ്കടൽ കണ്ടും ഭയപ്പെട്ടപ്പോൾ നിങ്ങൾ എന്തിനു വിലപിക്കുന്നു? ഭയപ്പെടേണ്ട, മുമ്പോട്ട് പോ. ഭയപ്പെടേണ്ട, ഇന്ന് കണ്ട ശ്രീമിനെ നാളെ നിങ്ങൾ കാണത്തില്ല. ഇന്ന് നമ്മുടെ മുമ്പിൽ ചെങ്കടൽ കാണുമായിരിക്കും, നമ്മുടെ പുറകിൽ ശത്രു കാണുമായിരിക്കും. ഇതെല്ലാം നമ്മളെ ഭയപ്പെടുത്തുന്നതായിരിക്കാം. പക്ഷേ കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ എന്തിനാ ഭയപ്പെട്ട് നിൽക്കുന്നത്? മുമ്പോട്ട് പോ. ചെങ്കടലിൽ വഴി ഒരുക്കിയവൻ നമുക്ക് വേണ്ടിയും വഴി ഒരുക്കുവാൻ കഴിവുള്ളവനാണ്. നമ്മൾ ഭയന്ന് നിൽക്കേണ്ട കാര്യമില്ല. അപൂർണതകളെ പൂർണതയുള്ളതാക്കുന്ന ദൈവമാണ് അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും നമ്മളെ സംരക്ഷിക്കുന്നവൻ. നമ്മുടെ വഴിയിൽ മുമ്പേ പോകുന്ന അവനാണ്. കഠിനമായി പരിശ്രമിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നവരെ ദൈവം കാണും. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇത്രേ അധ്വാനിച്ചല്ലോ, എന്താ ഫലമില്ലാത്തതും. നിങ്ങളുടെ വിചാരം നിങ്ങൾ അധ്വാനിക്കുന്നത് ദൈവം കാണുന്നില്ലെന്ന. ഇല്ല, ദൈവം കാണുന്നുണ്ട്. നിന്നെ സാത്താന്റെ പിടിയിൽ അകപ്പെടാതെ അവസാന നിമിഷം നിന്നെ രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും. ആ ദൈവമാണ് പറഞ്ഞത്, നീ മുമ്പോട്ട് പോക, നീ അധ്വാനിക്കുക. മുമ്പോട്ട് പോകണമെങ്കിൽ നീ അധ്വാനിക്കണം. പല കാര്യങ്ങളും നിനക്ക് എടുത്തോണ്ട് കൂടെ കൊണ്ടുപോകാനുണ്ട്. നീ പോകുന്ന വഴിയിൽ നിന്നെ സംരക്ഷിക്കുന്നത് ദൈവമാണ്. കഠിനമായി അധ്വാനിക്കുന്നവരെ, പരിശ്രമിക്കുന്നവരെ ഓർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സമയം ദൈവമാണ് നിശ്ചയിക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, നിന്റെ മുമ്പിൽ തന്നിരിക്കുന്ന സമയം അത് നിനക്ക് അധ്വാനിക്കാനുള്ള സമയമാണ്, നിന്റെ ദൈവത്തെ കണ്ടെത്താനുള്ള സമയമാണ്. നമ്മുടെ ആയുസ് എത്രയെന്ന് നമ്മൾ അറിയുന്നില്ല. നിന്റെ മുമ്പിൽ തന്നിരിക്കുന്ന സമയം ദൈവമാണ് നിശ്ചയിക്കുന്നത്. ഉയർന്ന കോളിംഗ് നടത്തുന്നവർക്കുള്ള ദൈവത്തിന്റെ സമയ ഘടികാരം ഉടൻ അടച്ചുപൂട്ടും. ആത്മീയ അടിയന്തരാവസ്ഥ ഉള്ളതിനാൽ ദൈവം നിശ്ചയിച്ച സമയത്ത് തളരാതെ മുമ്പോട്ട് പോയി ചെറിയ ആട്ടിൻകൂട്ടമേ എന്ന വിളിയിൽ പങ്കാളികളാകുക. ഈ വിളി സ്വീകരിക്കാൻ കഴിയാത്തവർ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരായി തീരുകയില്ല. പിതാവ് നമുക്കായി ഒരു നന്മയുടെ രാജ്യം ഒരുക്കിയിട്ടുള്ളതിനാൽ ഭയപ്പെടേണ്ട എന്ന ശക്തമായ ഉറപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനാൽ ഈ നശ്വര ലോകത്തിൽ ഉള്ളതിനെ പറ്റി ആകുല ചിന്തയുള്ളവരാകാതെ ഇളകാത്തതും നിലനിൽക്കുന്നതുമായ ആ വലിയ രാജ്യത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം. ഈ നശ്വരമായ ലോകത്തിലെ മോഹങ്ങളെ കണ്ട് നീ കൂടുതൽ സന്തോഷിക്കേണ്ട, ഇതൊന്നും ശാശ്വതമല്ല. എന്നാൽ നിനക്ക് വേണ്ടി ഒരു മനോഹരമായ രാജ്യം, ഇളകാത്തതും നിലനിൽക്കുന്നതുമായ ഒരു രാജ്യം നിന്റെ പിതാവ് ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം. ആ പുതിയ പാട്ടുകാരുടെ സംഘത്തിൽ ഞാനും കാണും എന്നുറക്ക പറയുക. ഭയം വേണ്ട, ദൈവം കൂടെയുണ്ട്. പിതാവ് നമുക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്ന രാജ്യം നമുക്ക് അവകാശമാക്കാം. കള്ളനെടുക്കുകയോ പുഴുക്കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നാം ഉണ്ടാക്കണം. കാരണം നമ്മുടെ നിക്ഷേപമുള്ളിടത്താണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. അതിനാൽ ജഡികരെ പോലെ ലോക ഇമ്പങ്ങൾ അന്വേഷിക്കാതെ സ്വർഗീയമായത് അന്വേഷിക്കുന്നതായി തീരട്ടെ നമ്മുടെ ജീവിതം. ആ മഹത്വരാജ്യത്തിന്റെ പൗരത്വം ആർജിക്കുവാൻ നമുക്കൊരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവരാജ്യം അന്വേഷിക്കുന്നവർ നിങ്ങൾക്ക് നിലനിൽക്കുമെന്ന് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തന്ന കർത്താവേ, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. ചെറിയ ആട്ടിൻകൂട്ടമേ എന്നുള്ള വിളിക്ക് യോഗ്യരാകത്തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഈ ചെറിയ ആയുസിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ന്യൂനതകളെ എടുത്തുകാട്ടുന്ന സാത്താനെ ഞങ്ങൾ ഭയപ്പെടാതെ എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കുമെന്ന് ധൈര്യമായി പറയുവാൻ, ഭയപ്പെടാതെ പിതാവിന്റെ രാജ്യത്തിലെത്തുവാൻ പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ ചെയ്യണമേ. ഈ ഒരു വർഷക്കാലം കൂടെ ഞങ്ങളെ നടത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിന് നന്ദിയോട് സ്തോത്രം. കൃപയിൽ ഞങ്ങളെ നടത്തണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.